2019 ഒക്ടോബർ 28 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ എഴുതിയ ലേഖനം മാറ്റങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കം. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസത്തിനു മാത്രമായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചത്. ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള സർവകലാശാലകളും കോളേജുകളും സംസ്ഥാനത്തുണ്ടാകണമെന്നും അധ്യാപന അധ്യയന മേഖലകൾ ഉയർന്ന അക്കാഡമിക് നിലവാരത്തിൽ അറിയപ്പെടണമെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടാണ് വകുപ്പിന്റെ പ്രവർത്തനം. സർവകലാശാലകളിലെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരുടെ കാലാവധി രാജ്യത്തെ മികച്ച സർവകലാശാലകളിലേതിന് സമാനമായി 4 വർഷമായി നിജപ്പെടുത്തി. മുൻകാലങ്ങളിൽ വൈസ് ചാൻസലർ നിയമനങ്ങൾ ജാതിമത അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുകയായിരുന്നു. ഒരു വൈസ് ചാൻസലറെ യോഗ്യനല്ലെന്ന് കണ്ട് ഗവർണർ തന്നെ പുറത്താക്കുകയുമുണ്ടായി. 1 വർഷത്തിനുള്ളിൽ 5 സർവകലാശാലകളിൽ അക്കാഡമിക് രംഗത്തെ പ്രഗത്ഭരെ വൈസ് ചാൻസലർമാരായി നിയമിച്ചു. പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഫലപ്രഖ്യാപനങ്ങൾ കാലവിളംബം കൂടാതെ നടത്താനും കഴിഞ്ഞു. സർവകലാശാലകൾ വ്യത്യസ്ത തീയതികൾ ആരംഭിച്ചിരുന്ന 1-ാം വർഷ ബിരുദ ബിരുദാനന്തര ക്ലാസുകൾ ഈ വർഷം ഏകീകരിച്ചു. മുൻകാലങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ നീണ്ടുപോയ ഫലപ്രഖ്യാപനങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാക്കി. ഇതുമൂലം നിരവധി കുട്ടികൾക്ക് ബിരുദാനന്തര ബിരുദ പഠനത്തിനും ഗവേഷണത്തിനും കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ മെറിറ്റിൽ തന്നെ ചേരാനായി. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, കോളേജ് മാറ്റം, കണ്ടോണേഷൻ, തുല്യതാ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റുകൾ, ഹോൾ ടിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം മിക്ക സർവകലാശാലകളും ഓൺലൈനിൽ ലഭ്യമാക്കി. കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്ന ബിരുദങ്ങൾ പരസ്പരം അംഗീകരിക്കാത്ത സാഹചര്യം അവസാനിപ്പിച്ച് ദേശീയ പ്രാധാന്യമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, UGC അംഗീകാരമുള്ള സർവകലാശാലകൾ എന്നിവ നൽകുന്ന ബിരുദങ്ങൾ കേരളത്തിലെ സർവകലാശാലകളും തൊഴിൽദാതാക്കളും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അംഗീകരിക്കണമെന്ന് ഉത്തരവായി. പിന്നോക്ക മേഖലകളിൽ കോടികളുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളാണ് പൂർത്തീകരിക്കപ്പെട്ടത്. സർവകലാശാലകൾ, കോളേജുകൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന വികസനത്തിനായുള്ള റൂസ പദ്ധതി 1-ാം ഘട്ടത്തിന് 194 കോടി രൂപയും 2-ാം ഘട്ടത്തിന് 374 കോടി രൂപയും അനുവദിക്കപ്പെട്ടു. 40% സംസ്ഥാന സർക്കാർ വിഹിതമാണ്. കിഫ്ബിയിലൂടെ 5 പൈതൃക കോളേജുകൾ മെച്ചപ്പെടുത്തി. കുസാറ്റിന് കിഫ്ബിയിലൂടെ 240 കോടി അനുവദിച്ചു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉടമാവകാശ രേഖകൾ സമാഹരിക്കാൻ പ്രോപ്പർട്ടി മാനേജ്മെന്റ് സെൽ രൂപീകരിച്ചു. സർവകലാശാലകളിൽ 2198 അസിസ്റ്റന്റ്, 825 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നിയമനങ്ങൾ നടത്തി. സർക്കാർ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് കോളേജുകളിലായി 497 അധ്യാപക തസ്തികകളിലേക്കും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 692 അധ്യാപക തസ്തികകളിലേക്കും 507 അനധ്യാപക തസ്തികകളിലേക്കും നിയമനം പൂർത്തിയാക്കി. 2019-20 അധ്യയന വർഷം അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കിയ സ്വാശ്രയ കോളേജുകളിൽ ഓരോ UG അല്ലെങ്കിൽ PG പ്രോഗ്രാം വീതം അനുവദിച്ച് ഉത്തരവിറക്കി. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 15,000 സീറ്റുകളാണ് ഈ വർഷം വർദ്ധിപ്പിച്ചത്. കേരളത്തിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഇൻ ഡിസൈനിംഗ് എന്നിവയിൽ ബിരുദ ബിരുദാനന്തര പഠനം ആരംഭിച്ചു. 10 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരുടെ പ്രമോഷനും പ്ലേസ്മെന്റും യാഥാർത്ഥ്യമാക്കി. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ അധ്യാപകരുടെ വർഷങ്ങളായി മുടങ്ങിയ പ്ലേസ്മെന്റ് നൽകി. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് സർവകലാശാലകൾക്കെതിരെയും എനിക്കെതിരെയും ദുരാരോപണങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നത്. സർവകലാശാലയിലെ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് നേതൃത്വപരമായ പങ്കല്ലാതെ മറ്റൊരു ഇടപെടലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടില്ല. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന പോസ്റ്റ് മോഡറേഷൻ സിൻഡിക്കേറ്റാണ് തീരുമാനിച്ചത്. അദാലത്തിലല്ല, അതിൽ മന്ത്രിക്കോ മന്ത്രിയുടെ ഓഫീസിനോ യാതൊരു പങ്കുമില്ല. 2012 UDF കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റും അതേ വർഷം തന്നെ കുസാറ്റിലും സമാനമായ പോസ്റ്റ് മോഡറേഷൻ BTech കോഴ്സിന് നൽകിയിരുന്നു. ശ്രീഹരി എന്ന മിടുക്കനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ കാര്യത്തിലും വിജി എന്ന അനാഥ പെൺകുട്ടിയുടെ കാര്യത്തിലും ഭരണാധികാരിയിൽ നിക്ഷിപ്തമായ ചുമതല മാത്രമാണ് നിർവഹിച്ചത്. ദുരാരോപണങ്ങൾ ഉന്നയിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ മാറ്റങ്ങളെ അട്ടിമറിക്കാനുള്ള പ്രചാരണങ്ങൾ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയും.